എന്താ? ഉമ്മയുടെയും വാപ്പയുടെയും ഇബാദത്താണ്, ഉമ്മയുടെയും വാപ്പയുടെയും ഇബാദത്താണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുക? അമ്മായിയും മരുമോളും, മരുമോളെ കയ്യിലൊരു കുഞ്ഞും എവിടെ പോയിരിക്കും? നേരെ പോയി ടിവിയുടെ മുന്നിലിരിക്കും. നല്ല സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കിടന്ന് ഗിയോ ഗിയോ എന്ന് വിളിക്കും. അന്നേരം അമ്മായി പറയും, എടുത്തോണ്ട് ഓടി. ഒറ്റ പറച്ചില്ല. ആ സമയത്ത് താത്ത ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, അമുക്കി അമുക്കി വെക്കും. വീണ്ടും അമ്മായി മുറുക്കാനും ചോദിച്ചിട്ട് പറയാം, അള്ളാണ സൂറ ഇന്ന് ടിവി എടുത്ത് മണ്ടക്കടിക്കും, പറിക്കൊണ്ട് പോകണം. വീണ്ടും ഈ കുഞ്ഞ് കരയുമ്പോ അവസാനം ഗതി കെട്ടി സഹോദരി മക്കൾ കരയല്ലേ, പരസ്യം വരുമ്പോ ഉമ്മച്ചി പാലിയര എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് മാറ്റി ഒരറ്റത്തോട്ട് മാറ്റിക്കൊണ്ട് ഒഴിവാക്കുമ്പോ ഈ കുഞ്ഞിനെ കുറിച്ചാ ഈ ഉമ്മ പറയണത്, എനിക്ക് മരിച്ച എന്റെ പൊന്നുമോള് മാത്രമേ ഉള്ളൂ, മാത്രമേ കാണൂ. ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ, വാപ്പായ കുളിപ്പിക്കുന്നതും കഫം പൊതിയുന്നതും വീഡിയോ പിടിച്ചങ്ങ് കൊടുത്തയക്കാൻ. വാപ്പായ കുളിപ്പിക്കുന്നതും കഫം പൊതിയുന്നതും കല്യാണ കാസറ്റ് പോലെ ഒരു കാസറ്റിൽ പിടിച്ച് വീഡിയോ ഇനങ്ങ് ദുബായിലേക്ക് കൊടുത്തയക്കാൻ. അവിടെ ഇരുന്ന് കൂട്ടുകാരുമൊത്ത് കണ്ട് സിഗരറ്റുമ്പോൾ, നോക്കളെ എന്റെ വാപ്പ കിടക്കടാ കിടപ്പ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മക്കളെ സോലിഹീങ്ങളായ ആ ഒരു ചട്ടുകത്തിൽ നാം വാർത്തെടുക്കേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മുടെ മക്കളെ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, നിന്റെ ഉദരത്തിനകത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ കുഞ്ഞുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കുന്ന ചവയല് പോലും കേൾക്കാനാ കുഞ്ഞ് ശരീരത്തിന് കഴിയുന്നതാണ്. നീ എത്ര നുണ പറയുന്നുണ്ട്, നീ എത്ര ഫസാദ് പറയുന്നുണ്ട്, നീ എത്ര ഈബത്ത് പറയുന്നുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നീ കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തിഹീനമായ പരിപാടികൾക്കും നിന്റെ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ് സാക്ഷ്യം വഹിക്കുകയാണ്. അതേ സ്വഭാവം ഭാവിയിൽ നിന്റെ പൊന്നോമന മക്കള് കാണിക്കുമ്പോ ഒരു സ്ഥലത്ത് പോലും നേർച്ചയിട്ടിട്ടും കാര്യമില്ല ഉമ്മ, അതിന്റെ തുടക്കം വിടച്ചുപോയത് കൊണ്ടാണ്. അള്ളാഹുന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് സന്താന ഉൽപാദനം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുമ്മിന് ശൈത്താന ഭീമാർജത്തിനാകുന്ന ദുആ മാത്രമല്ല, സൂറത്തോതണമെന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ഒരു ഭാര്യമാരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു മുസ്ലിം ഭർത്താവ് പറഞ്ഞിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, മൃഗങ്ങളെ പോലെ കാമപരിയന്മാരായിട്ട് എന്റെ സഹോദരങ്ങളെ, വികാര പൂർത്തീകരണത്തിലുള്ള ആ ഒരു വ്യഗ്രത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാര്യമാരെ ബന്ധപ്പെടുന്ന പ്രിയമുള്ള ദമ്പതിമാരുണ്ടോ? നിന്റെ മക്കൾ ഒരു കാലത്തും, നിന്റെ മക്കൾ നിനക്ക് ഉപയോഗപ്പെടില്ല. അതുകൊണ്ട് മോഡൽ ഭാഷയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാര് എവിടെയെങ്കിലും ഇരുന്നിന്റെ ശബ്ദം ശ്രമിക്കുകയാണെങ്കിൽ, റസൂലിന് പഠിക്കുന്ന പെങ്ങന്മാര്, അതുപോലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കള്, ആവേശത്തോടെ എന്റെ ശബ്ദം ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിന് പറ്റിയത് നമുക്ക് പറ്റാൻ പാടില്ല. എത്ര വലിയ യുവകോമരനെയാണ് നിനക്ക് ഭർത്താവാര് കിട്ടുന്നതെങ്കിലോ, എത്ര വലിയ സൗന്ദര്യപ്പെടും ഭാര പെൺകുട്ടിയാണ് നിനക്ക് ഭാര്യയാരെ കിട്ടുന്നതെങ്കിലോ, പ്രിയമുള്ള മുസ്ലിമേ, അവളുടെ ശരീരം കാണുമ്പോ പടശോന മറക്കണ്ട. ഓ പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കാണുമ്പോ അല്ലായ നിങ്ങൾ വെറുക്കണ്ട, ആ പടശോന്റെ ദീനീപരമായ കാര്യങ്ങളൊന്നും മറക്കണ്ട. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലർക്കും. പെണ്ണിനെ കാണുമ്പോൾ പള്ളി മറക്കുന്നവർ, പെണ്ണിനെ കാണുമ്പോൾ ഉമ്മയെ മറക്കുന്നവർ, ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് അള്ളാഹുവിനെ മറന്നുപോകാൻ പാടില്ല. ആ പടച്ചതമ്പുരാന ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് പോലും വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇബാദത്തിൽ അലംഭാവം കാണിക്കാറുണ്ട്. കല്യാണത്തിന്റെന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ വരും, കല്യാണത്തിന്റെന്ന് പള്ളിയിലെടുത്താണ് വിടങ്ങി പിന്നെ തീർന്നു. ഒരു പുതുമോടിയുടെ പവറിന് വേണ്ടിയിട്ടല്ല നിസ്കാരം, 10 ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാവരുത്. നീ വീട്ടിൽ നിന്നായിക്കോ പള്ളിയിൽ നിന്നായിക്കോ, അത് നിനക്ക് നീ നിന്റെ പടച്ചോന് വേണ്ടി ചെയ്യുന്നതാ. കൂട്ടുകാരെ കാണാനും പണ്ടീരേ പള്ളിയിലും നിസ്കരിക്കൂ, അങ്ങനെയുള്ള നിയമവും നിബന്ധനയൊന്നും നീ വെക്കണ്ട. നാട്ടുകാരെ നീ ഏത് രീതിയിൽ ജീവിച്ചാലും അവരവർക്കുള്ള സുഖം അവരവർക്ക് അല്ലാതെ കൊടുത്തതാണ്, അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ മിടുക്കനാണെന്ന് അറിയിക്കാൻ വേണ്ടി നീ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അർത്ഥമില്ല, പൊരുളില്ല എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ച പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ എന്റെ സഹോദരിമാർ, ഇന്നലെ പ്രഭാഷണം കേട്ടവര് ഭർത്താവിനെ വഴിപ്പെടുന്നതിനെയും കടമകൾ സൂക്ഷിക്കുന്നതിനെയും കുറിച്ച് കൂട്ടു കേട്ടു. അതിനു മുമ്പ് രണ്ടു ദിവസം പ്രഭാഷണം കേട്ട എന്റെ സഹോദരങ്ങള്, ഒരു ഉത്തമ കുടുംബനാഥാനുള്ള നാഥനാകാനുള്ള മാർഗങ്ങൾ മുഴുവനും അവലംബിക്കാം മനസ്സ് വെച്ച്. പക്ഷേ അത് പരിപൂർണതയിലെത്തുന്ന ഉന്നത സമൂഹത്തിനൊതുകുന്ന മക്കളെ നിന്റെ ഉദരത്തിലൂടെ നിന്റെ ബീജത്തുള്ളിലൂടെ പടച്ചതമ്പുരാ തരണമെങ്കിൽ നിന്റെ ശരീരം നീമാനുറച്ച ശരീരമായിരിക്കണമ. നിന്റെ ശരീരം നീമാനുറച്ച ശരീരമായിരിക്കണം ചെറുപ്പക്കാരാ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മക്കള് കാണുമ്പോ തന്നെ നിസ്കരിക്കണം, മക്കളടുത്തു വന്നിരിക്കണം, മക്കളടുത്തു വന്നിരുന്ന് നിസ്കാരം കാണണം. ഇതങ്ങനല്ല, വാപ്പ നിസ്കരിക്കുമ്പോ റൂമ് കൂട്ടി അങ്ങ് കുറ്റിയിടും, മോൻ ചെന്നിട്ട് തള്ളമ്മ പറഞ്ഞു കൊക്കടേ പോയില്ലേ വാപ്പച്ചു നിസ്കരിക്കുകയാണ്. അപ്പൊ മോൻ വിചാരിക്കും അള്ളാഹുവേ അത് കവറോട്ടനേക്കാട്ടും വലിയ ജോലിയായിരിക്കും, ദൂരോട്ട് നിൽക്കാം. അങ്ങനല്ലേ നമ്മളെല്ലാരും പറയുള്ളൂ? മക്കളങ്ങോട്ട് പോയില്ലേ വാപ്പച്ചു നിസ്കരിക്കണം, മോൻ പറയും തന്നെയോ ഇനി ഒറ്റ ഓട്ടോടെ പറഞ്ഞു. അപ്പൊ നിസ്കരിക്കുന്നവരുടെ അടുത്ത് പൊക്കിയൂടാന്നാണ് ഈ അർത്ഥം. അങ്ങനാണോ? അല്ല, മക്കളെ വാപ്പച്ചി അള്ള പറയുന്ന മക്കളെ ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അവൻ പോയി മിണ്ടാതിരിക്കും, അവൻ പോയി മര്യാദക്കിരിക്കും, ഇത് കാണും നിസ്കരിക്കും. എന്റെ മോനുണ്ടല്ലോ സാധാരണ അത് കഴിഞ്ഞ് വന്നിട്ട് ഇശാ നിസ്കാരം വീട്ടിലാണെങ്കിൽ ഞാൻ സുജൂതി നിനിക്കുമ്പോ ഒരു വിളിയുണ്ട് പറഞ്ഞു. യവൻ അതേപോലെ ബേക്കിയിൽ നിന്നിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പറഞ്ഞു. കാരണം എന്താ? നമ്മുടെ മക്കൾ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യും, അത് എന്താണെങ്കിലും ചെയ്യും, ഒരു സംശയവും ആ കരുത്തിലില്ല. അതല്ലേ ചില മക്കൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കോ പാട്ടിന്റെ വീടിനകത്ത് കുഞ്ഞുമക്കള്. അപ്പൊ നമ്മുടെ ഉമ്മ ഒരു ഉമ്മ വാപ്പിച്ച് വന്നോണി അങ്ങോട്ട് എന്റെ മോൻ തന്നെ. കാരണം എന്താ? കോളേജിൽ പോകുന്ന സമയത്ത് ഇതേപോലെ റൂം അടച്ചിട്ട് ഹോം തിയേറ്റർ ഇട്ട് ദാതായും കുറച്ച് ചാടിയിട്ടുണ്ട് ആ ചാട്ടോ ഈ കാണണേ. ആ ചാട്ടമായി കാണുന്ന അതിനൊന്ന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കൂട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും പഠിപ്പിക്കുന്ന മൊയിലാരെ തന്നെ ഓട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. മാതാപിതാക്കൾ അങ്ങനെ വരും മക്കൾ, ഒരു സംശയമില്ല. വാപ്പ കൈയിട്ട് വാരിയ, മോൻ കാലിട്ട് വാരി, ഉറപ്പാ. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, സംഘടനയിലാണെങ്കിലും ശരി, ഒരു സംശയവുമില്ല. അതങ്ങനെയാണ് നടത്തിപ്പ്, അതങ്ങനെയാണ് രീതി. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആ ഒരവസ്ഥ മക്കൾക്ക് വരാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ പൊന്നുമക്കൾ അടുത്തു വിളിച്ചിരുത്തിയിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നോമന മക്കളത് കേട്ടു ചൊല്ലണം അടുത്തിരുന്നിട്ട്. ഫാത്തിഹോദണം, യാസീനോദണം, അങ്ങനെ എല്ലാ ദിവസവും യാസീനോദിപ്പിച്ച, എല്ലാ ദിവസവും ഫാത്തിഹോദിപ്പിച്ച മക്കളുണ്ടല്ലോ മരിക്കുന്നത് വരെ. ആ ഉമ്മയെയും വാപ്പയെയും കടപ്പെട്ടവനായിരിക്കും, കടമപ്പെട്ടവനായിരിക്കും. ഞാൻ വലിയ കാര്യം പറയല്ല, എന്റെ ഉമ്മ പാവപ്പെട്ടവളാണ്. എന്റെ വാപ്പ ഒരു മദ്രസയിൽ രണ്ട് ക്ലാസ് പോലും കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷേ കൊച്ചുലേ മുതൽ എനിക്കറിയാം. നമ്മുടെ വീട്ടിൽ എന്റെ സഹോദരിമാർ, എന്റെ സഹോദരങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും അരിവ് പങ്കുകേട്ടാണ് നിർബന്ധമായി യാസീനോദണം. വാപ്പ ചിലപ്പോ നിസ്കരിക്കൂല, ഉമ്മാക്ക് ചിലപ്പോ ഒന്ന് പറഞ്ഞുകൂടെ, എങ്കിലും അതൊരു നിർബന്ധമായിരുന്നു, എങ്കിലും അതൊരു നിർബന്ധമായിരുന്നു. ഒരുപക്ഷെ ആ നിർബന്ധമായ യാസീന്റെ വറക്കത്ത് കൊണ്ടായിരിക്ക ഇന്ന് പൂവച്ചലില് ഈ മദ്രസാഹാരം ഈ പ്രദേശവും നിറഞ്ഞിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പ ചുമച്ചു കുറച്ചുകൊണ്ട് ശ്വാസം വിട്ടുപിടിച്ച് വീടിനകത്ത് പൊട്ടിക്കറന്നുകൊണ്ടിരിക്കുമ്പോ ഈ സദസ്സില് ഈ വീതൻ നിന്ന് ആവേശത്തോടെ പ്രഭാഷണം നടത്തുന്നത് ഒരുപക്ഷെ ആ വീട്ടിനകത്തോട് യാസീന്റെ വറക്കത്ത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് മടങ്ങി വാ ഉമ്മ, സന്ധ്യാസമയത്ത് നിന്റെ വീട് നശിച്ചു പോകുന്ന തീരത്തിരുന്നു ഈ മുസ്ലിം കുടുംബം എന്ന് കരകയറുമോ? അന്നല്ലാതെ സമാധാനം പോലെ നിനക്ക് കിട്ടൂല, അതിലൊരു സംശയവുമില്ല. എടാ നീ കാശുകാരനെന്നറിയിക്കണമെങ്കിൽ വേറെന്തെല്ലാ പരിപാടികളുണ്ടോ? നിന്റെ വീട്ടിന്റെ അകത്ത് ആ സന്ധ്യാസമയത്ത് ചാനലിന്റെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നിന്റെ വീട്ടിന്റെ അകത്ത് നീ കാശുകാരൻ ാണെന്ന് പത്ത് പേരറിയോ എന്ന ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളെങ്കിൽ മോനെ ഓരോ സെക്കൻഡും നിനക്ക് ശാപമല്ലാവ് തരികതാ. ആ ശാപവാക്ക് നീ നീയും നിന്റെ കുടുംബവും നരകത്തിലേക്ക് നടന്നെത്തുന്നവരെ തുടർന്നു കൊണ്ടിരിക്കൂ. എല്ലാ മക്കളും യൂലദു അലൽ ഫിത്ര ശുദ്ധമായ പ്രകൃതത്തിലാണ് പിറന്നു വീഴുക. നമ്മുടെ പിഞ്ചോമന മക്കൾ എത്രയോ പാപപ്പെട്ടവരാണ്, ഒന്നുമറിയില്ല. വാപ്പ കാണിക്കുന്നത് കാണാൻ, ഉമ്മ പറയുന്നത് കേൾക്കാൻ, അവരുടെ ജീവിത രീതിയിലൂടെ കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവര് ആ ജീവിതത്തിലേക്ക് നീങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട പാപപ്പെട്ട പിഞ്ചോമന മക്കള്, ആ മക്കളെ നമ്മളല്ലേ നശിപ്പിക്കുന്നത്? ആ മക്കളെ നമ്മളല്ലേ മുട്ടിന് മുകളിലുള്ള പാവാടകൾക്ക് പഠിപ്പിക്കുന്നത്? ആ മക്കളെ നമ്മളല്ലേ മോഡൽ കുരുപ്പിട്ട് പഠിപ്പിക്കുന്നത്? ആ മക്കളെ നമ്മളല്ലേ ബാങ്ക് കേൾക്കുമ്പോ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത്? ആ മക്കളെ നമ്മളല്ലേ അടുക്കി വച്ചിരിക്കുന്ന കാശത്തെടുത്ത് കൊണ്ട് വന്നിട്ടോ സീഡിയിലൂടെ ഇട്ട് കാണാൻ പഠിപ്പിക്കുന്നത്? ആ മക്കളോട് നമ്മളല്ലേ പറയുന്നത് മോനെ ആ സീഡി അങ്ങ് ഓഫാക്കടാ, മോനെ ആ ടിവി അങ്ങ് ഓണാക്കടാ എന്ന്? ആ പൊന്നു മക്കളോട് നമ്മളല്ലേ പറയുന്നത്? ആ മക്കളോട് നമ്മളല്ലേ സിഗരറ്റ് വാങ്ങാ പൈസ കൊടുത്തുവിടുന്നതോ? ആ പിഞ്ചോമന മക്കളോട് നമ്മളല്ലേ സിലിറ്ററിൽ ഉമ്മാന്റെ പുറകിൽ പോയി കൂതിൽക്കാൻ പറയുന്നത്? ആ പിഞ്ചോമന മക്കളുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നമ്മളല്ലേ ഗാനമേള കാണാ പോയിട്ടുള്ളത്, ഉത്സവം കാണാ പോയിട്ടുള്ളത്, ഏന്നള്ളത്ത് കാണാൻ പോയിട്ടുള്ളത്? അതൊന്നും ആ മക്കൾ മറക്കൂല, നിങ്ങളും മറന്നാലും മക്കൾ മറക്കൂല. ആ മക്കളുടെ മനസ്സിന്റെ ഉള്ളില് അതല്ല എന്നും എന്നും എപ്പോഴും നിലനിൽക്കുന്നതാണ്. താണ് പിൽക്കാലത്ത് ആ പൊന്നോപന മക്കള് മദ്യഷാപ്പുകളിൽ അമ്പി ഉറങ്ങുന്നത്, വ്യഭിചാരശാലയിൽ നിന്ന് പോലീസ് വിളിക്കുന്നത്, പിൽക്കാലത്ത് ആ മാതാപിതാക്കൾ വരച്ചു കൊടുത്ത വരയുടെ ഭാഗമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഒരു കുഞ്ഞു വളർന്നു വരുന്ന എല്ലാ മേഖലയുടെയും ഉത്തരവാദി അവന്റെ മാതാപിതാക്കളാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകരാ. അതുകൊണ്ട് ഗർഭവതിയായാലും ഇല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായും ഇബാദത്തുകളിൽ കണിശത പുലർത്തുക. എല്ലാ ദിവസവും രാത്രി തബാറക്കല്ലതി ഓതണം, അടുത്തു കൊണ്ടിരുന്ന് മക്കൾ കേൾക്കണം, ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഓതണം, ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞ് കേൾക്കണം. എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം, എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം, ഖുർആൻ ഓതണം. അതിങ്ങനെ ഓതുമ്പോൾ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് പുറത്തേക്ക് വരുന്നതിന് സന്തോഷമുണ്ടാവും. പുറത്തേക്ക് വരുന്നതിന് അപകടങ്ങളെ പടച്ചതം പുരാൻ ഒഴിവാക്കി തരും. എത്ര സുജൂദ് ചെയ്താൽ മതി വരും എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നതിന് പകരം, അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നതിന് പകരം എത്ര സുജൂദ് ചെയ്താൽ മതി വരും. എന്റെ കൂടെ വലിയൊരു വാക്കിയാത്ത സ്വാലിഹാത്തിന് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഡിഗ്രി എടുത്ത് അവിടെ നിറങ്ങി എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് ചടയമംഗലത്തുകാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നാല് പ്രസവം നടത്തി, നാല് കുഞ്ഞുങ്ങളും മരണപ്പെട്ടു. അഞ്ചാമത്തെ ഒരു പ്രസവത്തിന് എസ്ഐടിയിൽ അഞ്ചാമത്തെ മാസം കൊണ്ട് പോയി അഡ്മിറ്റ് ചെയ്തപ്പോ വഴിയിൽ വെച്ച് ഒരു ദിവസം ഞാൻ കണ്ടു പ്രസംഗത്തിന് പോയപ്പോ, എവിടെയാണ് പ്രസംഗം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കളിയാക്കിയിട്ട് പറഞ്ഞു, നിനക്ക് വലിയ പവറില്ലാന്ന് എനിക്കറിയാം, പക്ഷെ നീ ദുആ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പോലെ ഇൽമിന്റെ മജ്‌ലിസ് അത് വലുതാണ്, അത് ആര് വാള് പറഞ്ഞാലും സമാപന ദിവസം കരഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്യുമെന്ന് എനിക്കറിയാം. ആ ദുആയിൽ എന്റെ ഭാര്യയുടെ ഈ കുഞ്ഞിനെയെങ്കിലും അല്ലാഹു ആരോഗ്യത്തോടെ തരാൻ വേണ്ടി ദുആ ചെയ്യണം. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ പ്രസവവും ഏഴാം മാസത്തിലായിരുന്നു. ആ കുഞ്ഞുങ്ങൾ കറക്റ്റ് ഏഴ് മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ നാല് പ്രസവം, നാലും സുഖപ്രസവവും, ഒന്നും കീറിയെടുക്കേണ്ടി വന്നില്ല. പക്ഷേ അഞ്ചാമതൊരു പ്രസവം കൂടി മാത്രമാണ് ഡോക്ടർമാരിന് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ പ്രസവത്തിന്റെ സഹോദരിമാരെ, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നാലു മാസം കഴിഞ്ഞപ്പോഴേ അഡ്മിറ്റ് ചെയ്തു. ഒരു പള്ളിയിൽ 2000 രൂപ 2500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദ്, അവിടെ നിന്ന് ലീവ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ലാ ദിവസവും കഞ്ഞിയും ചോറും മരുന്നുമായി ഹോസ്പിറ്റലിൽ പോകണം. ഇനി ഇങ്ങനെ ആറു മാസം പോകണം. അത് കഴിഞ്ഞിട്ടോ ആ കുട്ടിയുടെ വിഷയത്തിൽ ഗ്യാരന്റി ഡോക്ടർമാര് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സമാധാനത്തിന് നാലാമത്തെ മാസം മുതൽ കിടത്തിയുള്ള ചികിത്സ ഹോസ്പിറ്റലിന്റെ അകത്ത് നടക്കുമ്പോ നമ്മൾ ഓർക്കണം, ഒന്നോ രണ്ടോ ആഴ്ചയാണെന്നല്ല. ഒരു രണ്ടു മാസം മെഡിക്കൽ കോളേജിൽ നിന്നാൽ പിന്നെ മെഡിക്കൽ കോളേജാണ് നമ്മുടെ തറവാടായിട്ട് നമുക്ക് തോന്നുക. അവിടെ കിടക്കുന്നത് മുഴുവനും നമ്മുടെ കൂടപ്പുറത്തായി, കൂടെ കിടക്കുന്നവരുടെ ഫോൺ നമ്പരും അഡ്രസ്സുമെല്ലാം വാങ്ങി പിന്നീട് അതാണ് നമ്മുടെ ലോകമെങ്കിൽ
അഞ്ചാറ് മാസം ഒരു ഹോസ്പിറ്റലിന്റെ അകത്തളത്തൊരു പ്രസവത്തിനൊരു സഹോദരി കിടക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോലും സമാധാനമായി നിൽക്കാൻ കഴിയാത്ത പെണ്ണേ. ഭർത്താവിന്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലും അഞ്ചും ആറും ഏഴും മാസമായ പെണ്ണ് ഞെരുവിരുകൊണ്ട് നടുവേദന, തലവേദന, കാലുവേദന, ഉറക്കമില്ല, വിശപ്പില്ല, തളർന്ന ശരീരവുമായി നടക്കുമ്പോ ഇതേ അവസ്ഥ രോഗിയായി മെഡിക്കൽ കോളേജിന്റെ അകത്തളത്തിലാണെങ്കിലോ എന്ത് കഷ്ടപ്പെടേണ്ടി വരും പെണ്ണേ. അല്ലാഹു അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നിനക്ക് തന്നില്ലല്ലോ, അങ്ങനെ ഒരു പ്രയാസവും അല്ലാഹു നിനക്ക് തന്നില്ലല്ലോ. സുന്ദരനാട കുഞ്ഞിനെ പ്രസവിക്കാറുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലേ, ആരോഗ്യമുള്ള മക്കളെ നിനക്ക് അല്ലാഹു തന്നില്ലേ, എന്നിട്ടും എന്തേ ഓ പറച്ചോ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നാം നന്ദി കെട്ടവരായി പോകുന്ന ഉമ്മ ഒരിക്കലും പാടില്ല. എത്രയോ കുഞ്ഞുങ്ങളുണ്ട് നടക്കാൻ കഴിയാത്തവർ, ചിരിക്കാൻ കഴിയാത്തവർ, വാപ്പ് പറയുന്നത് കേൾക്കാൻ കഴിയാത്തവർ, മൂന്നും നാലും ഓപ്പറേഷൻ കഴിഞ്ഞു പോലെ എത്രയോ മക്കളുണ്ട്. അവരെ വീട്ടിനകത്ത് ജീവശവമായി കിടക്കുമ്പോ വാപ്പത്തി അടുത്തു വന്നിരുന്നിട്ട് മരുന്ന് വാറി വായിലേക്ക് വെച്ചുകൊടുക്കുന്ന അവസ്ഥ എത്രയോ കുടുംബത്തിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മലപ്പുറം സ്വദേശിയാര അസുലമെന്ന് പറയുന്ന 11 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു കുഞ്ഞിനല്ലാതെ കൊടുത്ത് മാരകമായ രോഗമെന്തെന്നറിയോ? ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ എല്ലുകൾക്ക് ബലക്ഷയമാണ്. ആരെങ്കിലും വന്നൊന്ന് മുറുകെ പിടിച്ചാൽ അവിടെ ഒടിയുകയാണ്. പിന്നെ ബാൻഡേജ് ഇട്ട് മരുന്ന് പുരത്തി കെട്ടിവെക്കാൻ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗവും അങ്ങനെ തന്നെയാണ്. അതുപോലെ മയ്യത്ത് പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന പോലെ കൈകാലുകൾ വെച്ച് കെട്ടിയിട്ട് ശരീരത്തിന്റെ മാരടം പോലും തുണി കൊണ്ട് വെച്ച് കെട്ടിയിട്ട് ബാൻഡേജിൽ ചുറ്റിയിട്ട് കിടത്തിയിരിക്കുമ്പോ ഒന്നെഴുന്നേക്കാൻ വയ്യ, എഴുന്നേറ്റിരിക്കാൻ വയ്യ, നല്ലതുപോലെ സംസാരിക്കാൻ പോലും വയ്യ. അടുത്തു വന്നിരുന്ന വാപ്പ ഒരു സ്പൂണിൽ പാല് കോരി ഈ കുഞ്ഞിന്റെ വാക്യകത്തെ കൊടിച്ചു കൊടുക്കുമ്പോ അവസാനം അറിവ് വെച്ചാ പൊന്നുമോൻ വാപ്പയോട് പറയുന്ന വാപ്പ, എനിക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ വാപ്പ ചെലവഴിച്ചു വാപ്പ, ഏതെല്ലാം ഹോസ്പിറ്റലിൽ ഏതെല്ലാം ഡോക്ടർമാരുടെ മേശയ്ക്കകത്ത് എന്റെ വാപ്പ സമ്പാദിച്ച രക്തം വിയർപ്പാക്കിയ പണം നോട്ടുകെട്ടുകൾ മുഴുവനും അതിനുവേണ്ടി ചെലവഴിച്ചുള്ള വാപ്പ, എന്നിട്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വാപ്പ. നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള കിണറുണ്ടല്ലോ, കിണറ്റിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി വലിച്ചെറിയോ വാപ്പ എന്ന് 11 വയസ്സുകാരനാറ അച്ഛലമെന്ന പൊന്നുപോൽ പറഞ്ഞു പോരെങ്കില് എന്റെ പ്രിയമുള്ള ഉമ്മാ നമ്മൾ വീട്ടിലേക്ക് ചെന്നാൽ മോനെ എന്ന് വിളിക്കുമ്പോ ഓടി വന്ന് നമ്മുടെ പൊന്നുപോ നമ്മളെ കെട്ടിപ്പിടിച്ചുമ്മം തരുന്നതിന് പകരം എന്റെ പ്രിയമുള്ളവരെ എത്ര സുജൂതി തുരിയാവലി ചെയ്താ മതി വരും മുസ്ലിമേ, മോളെ എന്ന് വിളിക്കുമ്പോ ഓടി വന്ന് പൊന്നുപോൾ ചുംബനം തരുമ്പോ ആ ചുംബനത്തിന് പകരം നിനക്കെത്ത് എന്തുമാത്രം കുർആനിൽ നന്ദി രൂപപ്പെടുത്തിയാ മതി വരും പെണ്ണേ. ആ മക്കളെയും കൊണ്ടല്ലേ നാടകം കാണാൻ പോകുന്നേ, ആ മക്കളെയും കൊണ്ടല്ലേ ഉത്സവം കാണാൻ പോകുന്നേ, ആ മക്കളെയും വലിച്ചിടച്ചുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ ഹറാമിയത്തിന്റെ കൂത്തരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നേ. ആ പൊന്നോമന മക്കള് കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ബാങ്ക് മുഴങ്ങുന്ന പള്ളിയുടെ വിചാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നീ വീട്ടിനകത്ത് പൊട്ടിച്ചിരിക്കുന്നേ. ആ പിശാചിന്റെ എല്ലാ വിലപ്പുരങ്ങളും പടിപ്പടലുകൾ എന്റെ മക്കൾ പഠിച്ചു മനസ്സിലാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഭാവിയിൽ ആ മക്കൾ നിന്നെ ശപിക്കില്ലേ, എന്റെ ഉമ്മയാണ് കാരണം, എന്റെ വാപ്പയാണ് കാരണം, എന്റെ കുടുംബമാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു തെളിമ്പ് പോലും സ്നേഹം കാണിക്കാറ് എന്റെ മക്കൾ നിന്നെ തടയില്ല ഉമ്മ. അതുകൊണ്ട് ആ മക്കളെ നിങ്ങൾക്ക് വേണോ, പരലോകത്ത് ആ മക്കളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണോ? ആ മക്കൾ കാരുടെ സ്വർഗത്തിൽ പോടോ? അവർ മര്യാദയുള്ളവരാകണോ? നീ വിവാഹം കിടുന്നത് മുതൽ ഒരു വക്കത്ത് പോലും ഒഴിവാക്കാതെ നിസ്കരിച്ചിട്ട് നിന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ ആ മക്കൾ കാണുന്ന രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് ഖുർആൻ ഓതിയിട്ട് ആ മക്കളെ പരിശ്രമത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. തണുപ്പും ചൂടും അതുപോലെ വെയിലും മഴയുമൊന്നും വകവയ്ക്കാതെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു വിഭാഗത്തിന്റെ അനുയായികളാണ് നമ്മളും. ആ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം. രാഷ്ട്രീയത്തിൽ മാതൃകയായാൽ പോരാ, ബിസിനസ്സിൽ മാതൃകയായാൽ പോരാ, കുടുംബ ജീവിതത്തിൽ മാതൃകയായാൽ പോരാ. അള്ളാഹുവിന്റെ മുന്നിലേക്കാ അതിന് നാം വ്യക്തമായ മാതൃകയാവണം. അതിനൊന്നാമനായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ ഭാര്യ പ്രസവിച്ചു, സന്തോഷമായി, നിനക്ക് സന്തോഷമായി, കൂട്ടുകാരെയെല്ലാം മൊബൈലിൽ മെസ്സേജ് അയച്ചു, ഞാനും ഒരു വാപ്പയായി, എല്ലാ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വെക്കൊണ്ടിരുന്നു, നാട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, 2 രൂപ 50 പൈസയ്ക്ക് ഒരു മുട്ടായി, ഓരോരുത്തർക്കും ഒരേ മുട്ടായി വാങ്ങിക്കൊടുത്ത സന്തോഷമായി, താത്തമാർക്കെല്ലാം സന്തോഷമായി, വൈകുന്നേരം പാർട്ടിയുണ്ട് കൂട്ടുകാർക്ക് ടൗൺ ഹാളിൽ, എല്ലാവരെയും അവിടേക്ക് വിളിച്ചു, എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പുള്ളും ആപ്പെല്ലാം വാങ്ങിക്കൊടുത്ത് അവർക്കെല്ലാം സന്തോഷമായി. അളിയാ ഇങ്ങനെയാണെങ്കിൽ എവന്റേതും കൂടെ പ്രസവിക്കട്ടെ ഉടനെ എന്ന് പറഞ്ഞ് എല്ലാവരും നല്ല തങ്ങന്മാരെക്കാളും വലിയ ദുആ നിനക്ക് കിട്ടി, കുടിയന്മാരുടെ പ്രാർത്ഥന അതും കിട്ടി, സന്തോഷത്തോടെ വീട്ടിൽ വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖത്ത് പ്രസന്നതയില്ല. കാരണം ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു, ഇക്കാ നമ്മുടെ കുഞ്ഞുമോന് മാരകമായ അണുക്കളെ കൊണ്ട് ഒരു വല്ലാത്ത രോഗം പിടിപ്പെട്ടു എന്ന് പറയുമ്പോ ആർക്ക് പാർട്ടി നടത്തി നിർത്തിയിട്ട ചെറുപ്പക്കാരാ, പ്രസവിച്ചു വീടെ നിന്റെ പൊന്നോ ഒരു പുത്രന് പെൽക്കാൻ ചെറന്ന് പറഞ്ഞാൽ നീ പാർട്ടി നടത്തിയവരെ രണ്ടാമത് വീണ്ടും നീ വിളിക്കുമോടാ, ഹോസ്പിറ്റലിന്റെ കത്ത് കൂട്ടിരിക്കാൻ നിനക്കൊരു കുടി എനക്കിട്ടു പോടാ, നീ പാർട്ടി നടത്താ, പിന്നെ ആരെയാടാ വിളിച്ചു പറയുന്നത്, മരുന്നിനും മന്ത്രത്തിനും ആര് പണമില്ലാതെ ഓടി നടക്കുമ്പോ ആരെ വിളിച്ചിട്ടാടാ നീ പണം ചോദിക്കുന്നത്, ആ ഒരു ആവേശം ഈ കാര്യത്തിൽ നീ കാണിക്കണ പോരേ. ഒരിക്കലും മതിമറന്ന ആഹ്ലാദത്തോട് അതിര് കടന്ന ഹറാമിയത്തിലേക്ക് ഒരു കുഞ്ഞു പറന്നെന്ന് പറഞ്ഞു ചെന്ന് വീടല്ല മോനെ. ഒരു കുഞ്ഞു പിറന്നാൽ, ഒരു കുഞ്ഞു പിറന്നാൽ ആദ്യമായിട്ട് നീ ശ്രദ്ധിക്കാനല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയില് വാങ്ങും, ഇടത്തെ ചെവിയില് ഇഖാമത്തും വിളിച്ചു കൊടുക്കുക എന്നാണ്. മനോഹരമായിട്ട് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയില് ബാങ്ക് വിളിച്ചു കൊടുക്കുക, ഇടത്തെ ചെവിയില് ഇഖാമത്ത് വിളിച്ചു കൊടുക്കുക. അതിനിപ്പോ ഭർത്താക്കന്മാരെത്തിയില്ലെങ്കിലോ, ഭർത്താക്കന്മാരെത്തിയില്ല, കുഞ്ഞിന്റെ വാപ്പ എത്തിയില്ല, ഉപ്പാപ്പ ഒന്നും അടുത്തില്ല, എല്ലാവരും ഇങ്ങനെ വെളിയിൽ നിക്കറും സ്വലാത്തക്കത്തിൽ ദുബായിലാണ്. മോളെ പ്രസവം സുഖകരമാവാൻ വേണ്ടി അപ്പൊ മോള് സുഖമായിട്ട് പ്രസവിച്ചു, കുഞ്ഞിനെ കയ്യിൽ കിട്ടി, ഉമ്മ തന്നെ എന്ത് ചെയ്യണം? ഉമ്മാക്ക് തന്നെ ചെയ്യാം, വാപ്പ സമയത്തെത്തിയില്ലെങ്കിൽ ഉമ്മ തന്നെ അന്നേരം ബാങ്ക് ഇഖാമത്തും വിളിച്ചു കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരണ്ട, വാപ്പ തന്നെ വിളിക്കണമെന്നില്ല. ഇനി വാപ്പ വന്നാലോ പ്രിയമുള്ളവരെ ആ കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പതുക്കെ വിളിക്കണം. ചില വാപ്പന്മാരുണ്ട് മക്കളോട് സംസാരിക്കണക്കെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോക്കളെ, അടുത്ത് വെക്കണം 7ാം മാസം വന്ന താത്തവരെ അപ്പൊ പ്രസവിക്കും പറവാ, പതുക്കെ ഒരു മയത്തിന് വിളിക്കണം. കുഞ്ഞിന് ബാങ്ക് വിളിക്കണം, ഉപ്പാപ്പായൊക്കെ നിങ്ങൾ തന്നെ സമ്മതിച്ചു, വളരെ മര്യാദയോടുകൂടി പോയി വിളിക്കണം. ഹോസ്പിറ്റലിലാന്ന് ഓർമ്മ വേണം, അതുകൊണ്ട് മര്യാദ മര്യാദയ്ക്ക് ഇവിടെ നമ്മുടെ കുഞ്ഞാണ്, അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ല മയത്തിൽ ഒരു ബാങ്ക് വിളിച്ചു കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, പിന്നെ അവിടെ നിസ്കരിക്കാൻ നിൽക്കില്ലല്ലോ. നിങ്ങൾ പറയും ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിച്ചില്ലെങ്കിൽ നാളെ കിടലിസ് അതിന്റെ എന്തിനു പരിപാടി എന്ന് പറഞ്ഞ് എസ്ഐറ്റി നിസ്കരിക്കാൻ നിൽക്കില്ല, അടുത്ത പ്രസവം കിടക്കാൻ താതാന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുപോകുക ആശുപത്രിയിൽ. എല്ലാ ഹോസ്പിറ്റലുകളും ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ മതത്തിന്റെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തും, പിന്നെ നമുക്ക് പറയാനൊരു മടി അത്രേ ഉള്ളൂ, നമുക്കതൊന്നും ചെയ്യാനുള്ള താല്പര്യമില്ല അത്രേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചെയ്താൽ അത് നല്ലതാണ്. പിന്നെയോ മനോഹരമായ പേര് നിന്റെ കുഞ്ഞിനിട്ട് വിളിക്കുക, സുന്ദരമായ പേര് നിന്റെ കുഞ്ഞിന് വിളിക്കാ മാതം. ഇതിനി സൊടുനോഹും ഹൂദും നബി സാലിഹുലൂത്ത് ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ് ജുണ്ടും മതിമുകലെങ്കും പവിഴമ്പൊൽ അഴകിനു മരശനം യൂസുഫവർ അണികളിൽ വിനസീഡ് നബി അയ്യൂബവർ ശൊയ്ബാബാം സുലൈമാനും ഹാരൂൻ നബിയും മൂസാ ഹൂദും അൽയസഫ് യാസുഫ് യൂനുസും സക്കരിയ ദാവൂദും യഹിയ ഈസ മുഹമ്മദ് നബിയുള്ള എത്ര മനോഹരമായ പേരുകളുണ്ട് നിന്റെ പൊന്നോമനക്ക് വിളിക്ക. ആ പേരിട്ടുകൊണ്ട് നിന്റെ കുഞ്ഞുമക്കളെ നീ വിളിക്കുക. സുന്ദരമായ സൗന്ദര്യപ്പെടമ്പായ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് മനോഹരമായ പേര് വിളിക്കുക.
ഇന്ന് മെഡിക്കൽ കോളേജ് എസ് ഐ ടിയിലൊക്കെ നിയമം അങ്ങനെയാണ്, പ്രസവിച്ച ഉടനെ പേര് പറയണം, പണ്ടത് വേണ്ട. അതൊക്കെ പറഞ്ഞാൽ മതി. ഇന്ന് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആൺകുഞ്ഞാണെങ്കിൽ എന്തു പേരിടണം, പെൺകുഞ്ഞാണെങ്കിൽ എന്തു പേരിടണം എന്ന് തീരുമാനിച്ചു വെക്കണം. അതിന്റെ കൂടെ മറ്റതും കൂടി തീരുമാനിക്കണം. ഒരു സ്ഥലത്ത് കണ്ടില്ലേ, നാല് പ്രസവിച്ചു, വേറൊരു സ്ഥലത്ത് ആറ് പ്രസവിച്ചു. ഒരു താത്ത ഒരു പ്രസവത്തിൽ ഒന്നും അറിയണ്ട, സുഖപ്രസവം. അപ്പൊ ഈ ബാങ്കു ഇക്കാമത്തം കഴിഞ്ഞ് മനോഹരമായ പേരിടലാണ്, സുന്ദരമായ പേര്. അപ്പോ പേര് നന്നാക്കണം, മക്കളുടെ പേര് നന്നാക്കണം. പിന്നെ സന്തോഷകരമായ മറ്റൊരവസ്ഥ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? മക്കൾക്ക് മധുരം കൊടുക്കുക, മക്കൾക്ക് മധുരം കൊടുക്കുക. ചുണ്ടിൽ കുഞ്ഞു പിറന്നു വീഴുമ്പോ ആ തേൻ കൊണ്ട് വിരൽ തുമ്പിൽ തൊട്ടിട്ട് കുഞ്ഞിന്റെ നാവിലേക്ക് തേച്ചു കൊടുക്കും, മധുരം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പ്രിയപ്പെട്ട സഹാബി ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ കുഞ്ഞിനെവിടുന്ന് മധുരം കൊടുക്കണ നബിയേ. ഹബീബാണ് പ്രവാചകൻ എങ്ങനെ ആ മധുരം കൊടുത്തത്? ഒരു ഈത്തപ്പഴം എടുത്തിട്ട് പ്രവാചകൻ ഇങ്ങനെ ചവച്ചരച്ചു, അതിന്റെ നീരതാ ആ കുഞ്ഞിന്റെ വായിലേക്ക് വീട്ടിക്കൊടുത്തു, ആ കുഞ്ഞിനെങ്ങനെ മധുരം കൊടുത്തു. നമ്മുടെ നാട്ടിലും മധുരം കൊടുക്കേണ്ടതാരാൻ? നല്ല കാർണവന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊടുപ്പിക്കണം. എങ്ങനെയുള്ള കാർണവന്മാരാണ്? എന്റെ മോന്റെ കൊച്ചിന് ഞാൻ തന്നെ മധുരം കൊടുക്കുമെന്ന് മാമ പരാതി പറയുമെന്ന് പറഞ്ഞിട്ട് മുറുക്കാനും ചവച്ച് നിസ്കാരമില്ലാത്ത ഉപ്പാപ്പായെ കൊണ്ട് മധുരം കൊടുക്കലും. അതാണ് ചിലപ്പോ അവസ്ഥ പറ്റിപ്പോണേ. ചില മാമമാര് പറയും, എന്നാലും എടാ നിന്റെ മരുമോൾ, നിന്റെ ഭാര്യ പെണ്ണുമുള്ള അവൾ പ്രസവിച്ചിട്ട് മാമ നിങ്ങൾ മധുരം കൊടുക്കി എന്നൊരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പിടുത്തമായിരിക്കണം മാമ മധുരത്തിന് വായി കൊടുക്കാനുള്ള ബാക്കിയാത്ത വെച്ച് കൊടുക്കാനുള്ള നോക്കിനകത്ത് വെച്ച് കയറി കൊടുക്കുക. നമ്മൾ ആലോചിച്ച് നോക്കി, മധുരം കൊടുക്കുമ്പോൾ അത് ഈമാനികമായി ബന്ധമുള്ള ആളാണെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് ഉചിതം. അപ്പൊ അത് നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നല്ല ഉപ്പമാരുണ്ടാവുമല്ലോ, നല്ല ഉപ്പമാരുണ്ടാവും, ഉമ്മമ്മമാരുണ്ടാവും, അവർക്ക് കൊടുക്കാമെന്നല്ല അവര് വന്നിട്ട് കൊടുക്കാം കുഞ്ഞിന്, മനോഹരമായിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കാം, നല്ല കാര്യമാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. മധുരം കൊടുക്കണം. അതേപോലെ ഏഴാമത്തെ ദിവസം ആ കുഞ്ഞിന്റെ തലമുടി കളയുകയും ആ തലമുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യുകയും ചെയ്യണം. എത്രയോ യതീം കുഞ്ഞുങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ സാധുക്കളുണ്ട്. അവർക്കൊക്കെ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കൊടുക്കാമല്ലോ. മനോഹരമായ ഒരു ചെറിയ ഒരു സ്വർണമോതിരം, ഒരു 2 ഗ്രാം ചിലപ്പോ വരും. ആ 7 ദിവസമായ കുഞ്ഞിന്റെ മുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി പോലെയല്ലോ, വല്ലാതെ ചെറിയ രോമങ്ങളാണ്, ഭാരം കുറഞ്ഞ രോമങ്ങളാണ്. ആ രോമങ്ങൾ കൊണ്ടുവന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള നിന്റെ നാട്ടിലുള്ള എത്തിയും കുഞ്ഞിനൊരു മോതിരം കൊടുത്താ അത് തൂക്കി നോക്കിയിട്ടതിന്റെ വിലയനുസരിച്ചുകൊണ്ട് സ്വർണമോ വെള്ളിയോ വാങ്ങി പാവപ്പെട്ടവർക്ക് സദഖ ചെയ്താൽ അതൊരു വലിയ നേട്ടമാണ് പെണ്ണേ, അതൊരു വലിയ സന്തോഷമുള്ള രംഗമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ ഒന്ന് അക്കീക്കയർത്തു കൊടുക്കുക. അതൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല, അതൊന്നും നമ്മൾക്ക് വിഷയമല്ല എന്ന് പറയാൻ പാടില്ല. അതൊക്കെ ചില ഉസ്താദുമാരുടെ മക്കൾക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ചിട്ടുള്ളതല്ല, സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല എന്റെ പ്രിയമുള്ളവര് അക്കീക്കയർത്തു കൊടുക്കാനുള്ളത്. സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള എല്ലാ മുസ്ലിങ്ങളും, ആൺകുട്ടിയാണെങ്കിൽ 2 ഗ്രാഫിനെയും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും ഇസ്ലാമിന് വേണ്ടി അറുത്തിട്ട് പാവപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുപോയി സദഖ ചെയ്യുക. അതുചിതമാണ്. അങ്ങനെ എത്ര പേരാണ് ചെയ്യുന്നത്? അങ്ങനെ എത്ര പേരാണ് ശ്രദ്ധിക്കുന്നത്? ആ ശ്രദ്ധയെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടാവുക. അതെല്ലാം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, പിന്നെ ആ കുഞ്ഞിനെ നിങ്ങൾ ഖിത്താൻ ചെയ്യണം. ഖിത്താൻ ശേലാകർമ്മം ചെയ്യണം. ശേലാകർമ്മം നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിന്റെ കുഞ്ഞിന് ശേലാകർമ്മം നിർബന്ധമാണ്. അല്ലാതെ സുന്നത്തല്ല, സുന്നത്ത് കല്യാണം എന്നാണ് പേര്. ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന മക്കൾ പറയും, വാപ്പാ തലവറയ്ക്കൽ സുന്നത്താണ്, അതുകൊണ്ട് ഞാൻ മറക്കുന്നില്ല. ശേലാകർമ്മം സുന്നത്താണോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പല സുന്നത്തുകളും മക്കൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിർബന്ധമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം, നിർബന്ധമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം, എന്നിട്ടത് ചെയ്യണം. ഇന്ന് ഒരുപാട് ഡോക്ടർമാരുടെ മക്കളിൽ ചേലാക്രമം ചെയ്യാത്തവർ കുറവാ. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പരിശോധിച്ചു നോക്ക്, ചോദിച്ചു ഡോക്ടർമാരുടെ ആൺമക്കളിൽ ചേലാക്രമം ചെയ്യാത്തവർ കുറവാ എന്ന് പറഞ്ഞാൽ അവർക്കതറിയാം. അള്ളാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചതിന്റെ ശ്രേഷ്ഠത, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം അവർക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആദരവോടുകൂടി ചെയ്യാൻ, അത് കളിയാക്കലും പരിഹസിക്കലുമല്ല, ആദരവോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള പിന്നെ ആ പഠനം നമുക്ക് നടത്താനുള്ള കഴിവ് തരുമാറാകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കുഞ്ഞിന് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് മൂന്ന് കാര്യമാണ് നീ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അദ്ദിബോ ഔലാദക്കും സലാസ ഹിസാൽ, മൂന്ന് കാര്യം ഒരു കുഞ്ഞിന് നീ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറയാ, തഅലീമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ആ കുഞ്ഞുമക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മദ്രസയിലാക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. മദ്രസയിൽ മാത്രമാക്കിയാൽ പോരാ, വീട്ടിനകത്ത് ഉമ്മ ഖുർആൻ പഠിപ്പിക്കണം, വാപ്പ പഠിപ്പിക്കണം. ഇന്ന് ആ സമ്പ്രദായമേ ഇല്ല. ഇന്ന് മദ്രസയിൽ പോയി അതോടുകൂടി ഖുർആൻ പഠനം തീർന്നു പോരാ, നീ പഠിപ്പിച്ചു കൊടുക്കണം നിന്റെ പൊന്നുമക്കൾക്ക്. പണ്ടങ്ങനായിരുന്നല്ലോ, പണ്ട് മുല്ലാക്കമാരുപ്പുപ്പമാരവരുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഓതടാ, അറായിത്തല്ലതി ഓതുമോനെ, അറായിത്തല്ലതി യുകദിബു ബിദ്ദീൻ, അങ്ങനെ ഓതിപ്പഠിച്ച എത്രയോ ചെറുപ്പക്കാരന്റെ മുമ്പിലുണ്ട്. അന്ന് വാപ്പ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്തെങ്കിലും നിങ്ങളൊന്നും മറന്നിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഉമ്മ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്തെങ്കിലും നിങ്ങളും ഞാനും മറന്നിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ മക്കൾക്കിന്ന് മദ്രസയിലെ പഠനം മാത്രമാ. ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയമില്ലാതെ തിങ്കളാഴ്ച അരമണിക്കൂർ, ചൊവ്വാഴ്ച അരമണിക്കൂർ, ബുധനും വേഴവുമെല്ലാം അരമണിക്കൂർ, ശനിയും ഞായറും ഒരു മണിക്കൂർ, ഇതാണ് നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസമെങ്കിൽ ആ ശനിയും ഞായറും മദ്രസയിൽ പോകുന്ന എത്ര മക്കളാഹുള്ളത്? ആസന്റില്ലാതെ കൃത്യമായി മദ്രസയിൽ പോകുന്ന എത്ര മക്കളാഹുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു മദ്രസാ പഠനം കൊണ്ട് നിന്റെ ഖുർആൻ പഠിപ്പിക്കൽ തീർക്കല്ലേ ഉമ്മാ? ആവേശത്തോടെ പുസ്തക സ്ഥാളുകളിൽ പോയി ഖുർആൻ പരിഭാഷ വാങ്ങി ഖുർആൻ കൊണ്ടുവന്നിട്ട് ആ ഖുർആൻ നിന്റെ മക്കൾക്ക് ഓരോ ഹർഫം ദിഹർഫ് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണേ ഉമ്മാ. അതുകൊണ്ട് ഒരുപാട് നേട്ടം നിന്റെ കുടുംബത്തിനുണ്ടാവും. നീ മരണപ്പെട്ട് കഴിഞ്ഞാ, നിന്റെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാ, നിന്റെ പൊന്നോമന പുത്രന്റെ ഖുർആൻ നിനക്ക് നിന്റെ കബറിൽ കിട്ടുക എന്ന് പറഞ്ഞു, അത് ചെറിയ കാര്യമല്ല. ഉമ്മമാരുടെ കബറിൽ മക്കളോതുന്ന ഖുർആനിന്റെ ഖത്തമ കിട്ടുക എന്ന് പറഞ്ഞ അത് നിസ്സാര കാര്യമല്ല, അതൊരു വലിയ നേട്ടമാണ്.
നിർബന്ധമായി നമ്മളത് ചെയ്യണം, പഠിപ്പിക്കണം, എങ്കിലേ ഇതുണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയും പേടിക്കണ്ട ഉസ്താദെ, എന്റെ മോന് ക്യാഷ് അല്ലേ, ക്യാഷ്, എന്റെ മോൻ ക്യാഷുകാരനല്ലേ, എന്തിന് ഞാൻ പേടിക്കണം? ഞാൻ മരിച്ചാൽ നൂറുകണക്കിന് മുത്തയല്ലിനീങ്ങളെ തീമക്കളെ കൊണ്ടുവന്ന് എന്റെ മയ്യത്തിന് ചുറ്റുമിരുത്തിയിട്ട് അവൻ ഖുർആൻ ഓതിപ്പിക്കും, ഓതും. എത്ര എത്തീം മക്കളെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും അവരാത്മാർത്ഥമായി ഓതുമെന്ന്? എന്ന് പറഞ്ഞാൽ എത്തീം പിള്ളേരെ കൊണ്ടുവന്ന് ഓതിപ്പിക്കണ്ടെന്നോ മുത്തയല്ലിമീങ്ങളെ കൊണ്ടുവന്ന് ഓതിപ്പിക്കണ്ട എന്നോ അല്ല. മറിച്ച് എന്റെ പ്രിയമുള്ളവർ, അവര് വന്നിരിക്കുന്നതും ദുആ ചെയ്യുന്നതൊക്കെ പുണ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് വാപ്പാടെടുത്തേക്ക് ഈ എത്തീമക്കളെ കൊണ്ടാക്കുന്നത്? ആൾക്കാരെന്ത് പറയൂ സാറെ, എന്നെ ഇത്രയും പഠിപ്പിച്ചത് വാപ്പയല്ലേ, എനിക്ക് ഇത്രയും പണമുണ്ടാക്കി തന്നത് വാപ്പയല്ലേ, പിന്നെ ഞാൻ എന്റെ വാപ്പാക്ക് വേണ്ടി വിക്രി നടത്തിയില്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ വിക്രി നടത്തുന്നതെങ്കിൽ പൊന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങളുടെ മക്കൾ ചെയ്യുന്നതൊന്നും നിങ്ങളുടെ കബറിൽ കിട്ടൂല. അങ്ങനെ നിയത്ത് ചെയ്താണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ അങ്ങനെയുള്ളവരല്ലേ? പൊതുജനം പറയുന്നത് അവരുടെ കാതുകൊണ്ട് കേൾക്കാൻ അരോചകമായി തോന്നുമെന്ന് പരസ്യമാക്കിയിട്ട് വാപ്പാക്ക് വിക്രി നടത്തുന്നവർ, വാപ്പാക്ക് വേണ്ടി മുത്തയല്ലിമീങ്ങളെ കൊണ്ടിരുത്തുന്നവർ. നമ്മൾക്ക് ഒരുപാട് ഓതാൻ പോയിട്ടുള്ളല്ലേ, കൊച്ചുകുട്ടികൾ എത്രത്തോളം ഓതും? ഇത്രയും എത്തിങ്ങാനുള്ള മക്കൾ ഇത്രയും പേര് വരും, ഇത്രയും പേര് തൊപ്പിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് അമ്മയുടെ മയ്യത്തിന്റെ അടുത്താക്കിയിട്ട് നമ്മളെല്ലാരും കിടന്നുറങ്ങും. ഈ മക്കൾ ഇങ്ങനെ ഓതി 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 ഇങ്ങനെ അങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ ഓതി ഒരു തരത്തിൽ ഇങ്ങനെ ഓതി ഓതിയിരുന്നപ്പം എല്ലാരും കിടന്നുറങ്ങി. മയ്യത്ത് എണീച്ചിട്ട് പറഞ്ഞ മക്കളെ എത്തി അടുക്കള കുത്തി പറഞ്ഞാവാറ്റുണ്ടോടാ. ഒരു പയ്യ എണീച്ച് അടുക്കള ചെന്നിട്ട് സൂറാത്ത വിളിച്ചു വിളിച്ച് പറഞ്ഞു, ആ എറാത്തിടക്കണ ഉമ്മാമക്കെത്തി പറഞ്ഞാ കൊടുക്കാൻ പറഞ്ഞു.
താത്ത ചോദിച്ചു, എന്റെ ഉമ്മാമാക്ക അള്ളാണ് താത്താരെ ഉമ്മാമാക്ക തന്നെ.
സുബാനല്ല, താത്ത പറഞ്ഞു വീണു. ഈ പാവപ്പെട്ട യാസിനെ ഓതിക്കൊണ്ടിരുന്ന് ഉറങ്ങി സ്വപ്നം കണ്ടതാ ഉമ്മാമ എനിക്കണതായിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കി എത്ര കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഉമ്മാടെ മയ്യത്ത് പട്ടിയടിക്കാതിരിക്കാൻ രാത്രി ഒരാളും കാവലില്ല സാറെ. ഉമ്മാടെ മയ്യത്ത് പട്ടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുത്തലിമീങ്ങൾ ഏതെങ്കിലും ദറസിൽ നിന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. വേദനയുണ്ട്, അത്ര ഒരു സ്നേഹം മാത്രം ഉമ്മയോട്. മരിക്കുന്നത് വരെ ഉമ്മാ ഉമ്മാന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കും. കണ്ണടഞ്ഞാൽ കണ്ണടഞ്ഞ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ, ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ ആ മക്കൾ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലങ്കോട് ഭാഗത്തൊരു പള്ളിയിൽ വാപ്പ മരണപ്പെട്ടപ്പോൾ വാപ്പാടെ മയ്യത്ത് മക്കൾ കൊണ്ടുവന്ന് പള്ളികൾ കൊണ്ടുവച്ചിട്ട് ഉസ്താദിന്റെ റൂമിൽ കയറിയിട്ട് പറഞ്ഞു, ഉസ്താദിന് എത്ര രൂപയുടെ കൈമടക്ക് തരാ, പക്ഷേ തൽക്കീനോദാൻ പാടില്ല. പാപ്പാക്ക് വേണ്ടി ദുആയും ചെയ്യലും തൽക്കീനോദല്ലും, എത്ര രൂപ ഉണങ്ങി തരാം. ഇത്ര ക്രൂരതയാണ് ഒരു വാപ്പയാവുക എന്ന് പറഞ്ഞ, ഇത്ര ക്രൂരതയാണ് ഒരു വാപ്പയാവുക എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, തൽക്കീൻ ഓതാൻ പാടില്ല, എത്ര രൂപ വേണോ വാപ്പച്ചിക്ക് ഞാൻ ഉസ്താദിന് ഞാൻ തരാം. നോട്ട് കെട്ടുകൾ എടുത്ത് കാണിച്ച് ഉസ്താദ് പറഞ്ഞ, ഞാനാണ് ഇവിടുത്തെ കത്തീവെങ്കിൽ ഞാൻ ഓതിയിരിക്കും, ഇല്ലെങ്കിൽ നിന്റെ വാപ്പായ വീട്ടിലടക്കത്തിയുള്ള കൂടെ അടക്കൂല എന്ന് പറഞ്ഞു. അതാണ് പവറിൽ. അവസാനം ചേട്ടന്റെ അടുത്ത് അനിയം വന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു അച്ചാറ് പിന്നെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി തെങ്ങിനൊട്ടി പോയി നിൽക്കണ പോലെ രണ്ടുപേരുടെ മാറി അടുത്ത കവറിന്റെ അടുത്ത് വന്നു തോന്നി. നമ്മക്ക് എന്തിനാണ് വാപ്പ പോയത്? പോയി അയാൾ ഓതെ കുഴിച്ചിടേ തൽക്കീനോ നമ്മക്ക് പോടെ പച്ച പോക്ക് വാപ്പ ഉടക്കണം. ഒരു പിടി മണ്ണ് വാരികളാൽ അല്ലെങ്കിൽ ആ വേദന ഒന്ന് പ്രകടിപ്പിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഒരാളുണ്ടോ? എവിടെയെങ്കിലും ചത്തുകിടക്കുന്ന മൃഗത്തെ കൊണ്ടുവന്ന് കുഴി തോണ്ടിയിട്ട് അതിനകത്തേക്ക് എടുത്തിടുന്ന ലാഘവത്തോടെ പുന്നോപന മക്കൾ നിന്നെ കൊണ്ടുപോയി അടക്കുമ്പോഴാ ആ മക്കളുടെ താളപ്പുറത്ത് തുള്ളിയതിന്റെ ഗുണം നീ അനുഭവിക്കാൻ പോകുന്നത്. മാഫു കാത്തിരിച്ചിരിക്കട്ടെ. അപ്പോഴാണ് അറിയുക അതിന്റെ ഗൗരവം, അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ മയ്യത്തിന്, അള്ളാഹു ഞാനും നിങ്ങളും മരിച്ചാൽ ആലിമീങ്ങളുടെ ദുഹ അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ സന്തോക്കിൽ വരെ എടുക്കാറ് കൊണ്ടുപോലെ മയ്യത്തുകളുണ്ട്. പനയോലയിൽ പൊതിഞ്ഞ് പള്ളിക്കാടിൽ കൊണ്ട് ഉരുട്ടിയിട്ട് പാപ്പമാരുടെ മയ്യത്തുകളുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് തരാതിരിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക, നിന്റെ പൊന്നോമന മക്കൾക്ക് നല്ലതുപോലെ യാസീം പഠിപ്പിക്കുക. നാളെ പരലോകത്ത് കിരീടമണിയിക്കുന്ന മാതാപിതാക്കളുണ്ട്, കിരീടം അല്ലാഹു അണിയിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ. അത് ഏതു മാതാപിതാക്കൾ എന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതുമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നൂറ് പ്രാവശ്യം രണ്ടോ രണ്ട് ദിവസത്തിൽ കൂടുതലോ ഇങ്ങനെ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നൂറ് പ്രാവശ്യം വീതം ഓതിയിട്ട് നിന്റെ വാപ്പാക്കും നിന്റെ ഉമ്മാക്കും നീ നിയ്യത്ത് ചെയ്ത് ഹദിയ ചെയ്താ ഓ സൂറത്തിന് പകരമായിട്ട് നിന്റെ മാതാപിതാക്കൾക്ക് പടച്ചിറമ്പുരാ പരലോകത്ത് കിരീടമണിയിക്കുമത്രേ. അള്ളാഹു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുമ്പോ നിന്റെ ഉമ്മാടെ തലയിൽ ഒരു കിരീടമിരിക്കുകയാ, നിന്റെ വാപ്പാടെ തലയിൽ ഒരു കിരീടമിരിക്കുകയാ. അതും കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പരലോകത്ത് വരുമ്പോ മാതാപിതാക്കൾക്ക് എന്ത് സന്തോഷമാകും, മാതാപിതാക്കൾക്ക് എന്ത് റാഹത്താകും ആ മക്കൾക്ക്. ആ മക്കളുടെ കാരണമായിട്ട് ഉമ്മയ്ക്കും അപ്പക്കും കിരീടം കിട്ടുമ്പോൾ അതെങ്കിലും നമുക്കൊന്ന് ചെയ്തുകൂടെ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാക്ക് വേണ്ടിയിട്ട് അതെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കണം മക്കളെ. തഅലീമുൽ ഖുർആൻ, അത് വീട്ടിനകത്തിരുന്ന് വാപ്പരും ഉമ്മയും ഓതുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹബ്ബി നബിയക്കും, നിങ്ങളുടെ പ്രവാചകരെ കുറിച്ച് നിങ്ങളുടെ നബിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് മക്കളെ മര്യാദയാക്കാനുള്ള ഒന്ന്, മക്കളെ പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകനെ ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടത്? കുറച്ച് രസീതും അങ്ങോട്ട് അടിച്ചിറക്കി കാനമേള പരിപാടിയും ബുക്ക് ചെയ്ത് വഴിയെ പോകുന്ന വണ്ടിയെല്ലാം കൈകാണിച്ച് നിർത്തിയിട്ട് 100 ദാ 500 ദാ അണ്ണാ പൈസദാ കാക്കാ പൈസദാ എന്ന് പറഞ്ഞ് രസീത് എഴുതി കൊടുത്തിട്ട് ഇവിടെ ഒരൊറ്റ നബിദിനാഘോഷം വേണ്ട. നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ശപിക്കുമെന്നുള്ളത് കൊണ്ട് പറയുകയാ. അങ്ങനെയുള്ള നബിദിനാഘോഷം വേണ്ട എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അത് നമുക്ക് ദോഷപാട് ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ പുത്തനാശയക്കാര് സന്തോഷിക്കണ്ട. നൗഷാർ വാക്കവി നബിദിനാഘോഷത്തിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കണ്ട. നബിദിനം ആഘോഷിക്കണം അതെങ്ങനാ? അത് റോഡ് നീള പിരിവ് നടത്തിയിട്ടല്ല, സ്റ്റേജ് കെട്ടി മിമിക് പരേഡും ഗാനമേളയും നടത്തിയിട്ടല്ല, അതേ കാല് നിലക്കുറക്കാറ് വെള്ളമടിച്ചിട്ടല്ല, ബാക്കി വന്ന പൈസയില്ല പിരിവുകിടന്ന് കിട്ടിയ ബാക്കി വന്ന പൈസയ്ക്ക് അന്ന് രാത്രി തന്നെ അഭിരാമിയിൽ പോയിട്ട് കൂട്ടുകാരോടൊത്ത് നല്ലതുപോലെ മിന്നി മിനിങ്ങി വീട്ടിൽ കയറാറ് റോഡിൽ കിടന്നുറങ്ങുന്നതല്ല ചെറുപ്പക്കാരാ. അല്ലാതെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞു പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരന്റെ നബിദിനാഘോഷം കണ്ട് മനസ്സുവല്ലാതെ നിന്നുപോയിട്ടുണ്ട്. ആരോ ആരാകെന്റെ ചെറുപ്പക്കാരാ നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്? ആരോ നിനക്ക് അതിലൂടെ പണം സമ്പാദിക്കാൻ പഠിപ്പിച്ചത്? അള്ളാഹാന്റെ റസൂലിന്റെ ജന്മദിനത്തിന് മക്കള് പാട്ട് പാടട്ടെ, ഈ മക്കള് സലാത്ത് തിന്നട്ടെ, ആ മക്കള് വഴിയോരം നടന്ന് പ്രവാചകന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കട്ടെ, ആ സന്തോഷം അവര് പ്രകടിപ്പിക്കട്ടെ, പള്ളിയിൽ ചോറ് വെച്ചു കൊടുക്കട്ടെ, പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാം അത് കൊടുക്കട്ടെ. സാധുക്കളാറ പിഞ്ചോപര മക്കൾക്ക് പ്രവാചകന്റെ ജന്മദിനത്തിന് കലാപരിപാടി നടത്തിയിട്ട് സമ്മാന വിതരണം നടത്തട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമെന്താണ്? കുറെ ചെറുപ്പക്കാര് വരും, ഇനി റിബൺ കിട്ടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല, ഒരു ഞരമ്പുണ്ടെങ്കിൽ അവിടെയും കിട്ടും 10 റിബൺ. അതെല്ലാം അങ്ങോട്ട് കിട്ടിയിട്ട് വളഞ്ഞു നിന്ന് ഓരോ ജനസിനെത്തുമ്പോ ആരിപ്പോ തിരിപ്പോ പോത്തല മംഗള തിരിപ്പോം പന്ത്രണ്ടാനയും കുതിരയും. ഇങ്ങനെ നബിദിനാഘോഷം നല്ല പിടുത്തതിലാ ഡാൻസ് അടിച്ച് തകർക്കും. എന്നിട്ടോ അടുത്ത ജനത്തിൽ വേണ്ട മോനെ ഇക്കളി വേണ്ട വല്ലാണ്ടായ ഇല്ലാണ്ടാകും. നിങ്ങൾ കുപ്പിയാണെങ്കിൽ നിങ്ങൾ കുപ്പിച്ചില്ലാടെ, നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുത്തിയാണേ. ഞാനിപ്പോ പോകും 10 പാട വെട്ടാനാ, നിങ്ങൾ പോയി മയ്യത്താ, എനിക്കെന്താണ് ഏറെ ആളുണ്ടല്ലോ. ഇങ്ങനെ തകർത്ത് ദപ്പുട്ടും കോൾക്കളി എന്ത് ദപ്പുട്ടാ. മതിയിന്നീ തെൽ പാടി പറന്നുയർന്നിടുന്നല്ല പല വന്ന കിളിയെ മനസ്സിൻ മണി മുറ്റ ഉയർന്നുകൊണ്ടൊലിഞ്ഞൊരു സ്മൃതി മരച്ചുവടെ ഒന്നുയിരുന്നു കൊരും നിളം ചുണ്ട് തുറന്ന് നീ പാടിന മുത്തുറസൂലി. ജീവിതഗാഥകളും ത്യാഗകഥയുടെ ശീലുകളും ബദറിൻ വിരിമാറി നൊതിമതി പൊരുതിയ ചരിതങ്ങൾ ചെന്നാലും കുളിർ തന്നാലും. എത്ര മനോഹരമായ ബൈത്തുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ പാടാ. എത്ര ഹൃദയം പൊട്ടിപ്പോകുന്ന കവിതകൾ അള്ളാഹാന്റെ റസൂലിനെ കുറിച്ച് ഇവിടെ എല്ലാ ദിവസവും പ്രഭാഷണത്തിന് മുമ്പ് ഈ സദസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ ഇവിടെ വന്നിരുന്നിട്ട് പാടാറില്ലേ? അമിന്ദ ലകുരിജി റാനിൻ ബിഹി സലമി മസജിത ദമന്ദറാ മിമുഖുലത്തിൻ ബിദമി. ഒരു നബിദിനത്തെങ്കിലും ബ്രതപാടിയിട്ടൊരു ഘോഷയാത്ര നടത്തോ എന്റെ ചെറുപ്പക്കാരാ നിനക്ക്.